മാധ്യമ സ്വാതന്ത്ര്യത്തെ അരിഞ്ഞെറിയാൻ അമേരിക്കയ്ക്ക് കൂട്ട് ബ്രിട്ടൻ. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ പി വി മുരുകൻ എഴുതിയ ലേഖനം. ജൂലിയൻ അസാഞ്ച്. രണ്ട് വാക്കുള്ള ഈ നാമധേയം കേട്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ നാളിതുവരേക്കുമുള്ള ഭരണാധികാരികൾ പല കാര്യങ്ങളിലും ഞെട്ടിയിട്ടുള്ളതിനേക്കാൾ വലിയ ഞെട്ടലാണ് സമീപകാല ഭരണാധികാരികളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ മുഖം മൂടി മുമ്പ് പലതവണയും പല കാര്യങ്ങളിലും അഴിഞ്ഞു വീണിട്ടുണ്ട്. ജനാധിപത്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അങ്ങേയറ്റം വിലമതിക്കുന്ന ഒരു സമൂഹമായിട്ട് പോലും പലപ്പോഴും അമേരിക്കക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ആ മുഖം മൂടി അഴിച്ച് കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അസാഞ്ച് എന്ന ഓസ്ട്രേലിയൻ പൗരൻ വിക്കിലീക്സ് എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ അമേരിക്കയുടെ ക്രൂര മുഖവും മനുഷ്യാവകാശ ധ്വംസനവും പുറത്തുകൊണ്ടുവന്നതോടെയാണ് ലോകം ഞെട്ടിയത്. തങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീണതിലാണ് അമേരിക്ക ഞെട്ടിയതെങ്കിൽ ആ മുഖം മൂടിക്ക് പിന്നിലെ ഒറിജിനൽ മുഖം കണ്ടാണ് ലോകം ഞെട്ടിയത്. അന്താരാഷ്ട്ര മാന്യതയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള അമേരിക്കൻ ലോക പോലീസ് മുഖമാണ് പുറത്തുവന്നത്. അമേരിക്കൻ പോലീസ് അടങ്ങിയിരിക്കില്ല. കഴിഞ്ഞ ഒരു ദശകമായി ജൂലിയൻ അസാഞ്ചിനെ കിട്ടാൻ അവർ എല്ലാ പണിയും എടുത്തുകൊണ്ടിരുന്നു. അത് ഒടുവിൽ യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ അറിയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമെല്ലാം ലോകത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി പ്രീതി പട്ടേലാണ് ജൂലിയൻ അസാഞ്ചിനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം വെളിപ്പെടുത്തിയത്. ചാരവൃത്തിയാണ് പ്രധാന കുറ്റമായി ചുമത്തിയിട്ടുള്ളത്. യൂറോപ്പിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനകളും വ്യക്തികളുമെല്ലാം അപലപിച്ച തീരുമാനം നടപ്പാക്കുന്നത് അസാഞ്ചിൻ്റെ അപ്പീൽ കൂടി പരിഗണിച്ച ശേഷമാകും. മനുഷ്യാവകാശങ്ങളെയെല്ലാം ചവിട്ടിമെതിക്കുന്ന തീരുമാനത്തെ എല്ലാവരും അപലപിച്ചിട്ടും ബ്രിട്ടൻ അതിലുറച്ചു നിൽക്കുകയാണ്. കൗൺസിൽ ഓഫ് യൂറോപ്പായ OSCE എന്ന മനുഷ്യാവകാശ സംഘടനയിൽ 2000-ഓളം ജേർണലിസ്റ്റുകളും 300 ഡോക്ടർമാരും അംഗങ്ങളാണ്. അസാഞ്ചിനെ അമേരിക്കയ്ക്ക് കൈമാറരുതെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടും പുല്ലുവിലയാണ് ബ്രിട്ടൻ അതിന് കൽപ്പിച്ചത്. യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന സ്ഥാപനത്തിലേക്ക് അപ്പീലുമായി പോകാൻ അസാഞ്ചിനെ സ്നേഹിക്കുന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാപനത്തിൻ്റെ റൂളിങ്ങിനെ അവഗണിക്കാൻ ബ്രിട്ടീഷ് കോടതികൾക്ക് അധികാരം നൽകുന്ന ഒരു പുതിയ ബില്ല് ഗവൺമെൻറ് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. 5 വർഷം ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ അഭയത്തിൽ കഴിഞ്ഞ ശേഷം 2019 ഏപ്രിലാണ് അസാഞ്ചിനെ അറസ്റ്റ് ചെയ്ത് ബെൽമാർഷ് ജയിലിൽ അടച്ചത്. ആ ധീര മാധ്യമ സ്വാതന്ത്ര്യ പോരാളിയെ അമേരിക്കയ്ക്ക് കൈമാറാൻ പോകുമ്പോൾ മഹനീയമെന്ന് കരുതുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കിൽ ലോകത്തെ പാരമ്പര്യമുള്ള 2 ജനാധിപത്യ രാജ്യങ്ങൾ കത്തിവയ്ക്കാൻ പോവുകയാണ്. ബ്രിട്ടൻ ഒടുവിൽ ഉത്തരവായിരിക്കുന്നത് ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ കഴിയുന്ന ജൂലിയൻ അസാഞ്ചിനെ അമേരിക്കയ്ക്ക് കൈമാറാനാണ്. പെൻറ്റഗൺ കമ്പ്യൂട്ടറിൽ കടന്നുകയറി ചാരപ്രവർത്തനം നടത്തി എന്ന കുറ്റം ആരോപിച്ചാണ് ബ്രിട്ടന്റെ തീരുമാനം. അസാഞ്ചിന് അപ്പീൽ നൽകാൻ 14 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. വിക്കിലീക്സ് ഒരു മാധ്യമ സ്ഥാപനമാണ്, ഒപ്പം ഒരു വെബ്സൈറ്റും. രാജ്യങ്ങൾ പരമപവിത്രമെന്ന് കരുതി പൊതിഞ്ഞുവച്ചിട്ടുള്ള ക്ലാസിഫൈഡ് വിവരങ്ങളും മറ്റ് പ്രിവിലേജ്ഡ് രേഖകളും പുറത്തുകൊണ്ടുവരുന്നതിനുള്ള ക്ലിയറിംഗ് ഹൗസ് ആയിട്ടാണ് വിക്കിലീക്സ് പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറും ആക്ടിവിസ്റ്റുമായ ജൂലിയൻ അസാഞ്ച് 2006 സ്ഥാപിച്ചതാണിത്. 1971 ഡാനിയൽ എൽസ്ബർഗ് പുറത്തുകൊണ്ടുവന്ന പെൻറ്റഗൺ രേഖകളിൽ നിന്ന് ആവേശവും പ്രചോദനവും ഉൾക്കൊണ്ടാണ് അസാഞ്ച് വിക്കിലീക്സ് സ്ഥാപിക്കുന്നത്. വിക്കിലീക്സ് എന്ന വെബ്സൈറ്റിൽ 2006 ഡിസംബറിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കൊന്നൊടുക്കുന്നതിന്, വാടക കൊലയാളികളെ വിലക്കെടുക്കുന്നതിന് ഒരു സൊമാലിയൻ നേതാവ് നൽകിയ നിർദ്ദേശത്തിൻ്റെ വിവരങ്ങളാണ്. ആ രേഖയുടെ ആധികാരികത പരിശോധിക്കപ്പെടാത്തതിനാൽ വിക്കിലീക്സിൻ്റെ വാർത്തയും അതുപയോഗിച്ചതിൻ്റെ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് 1991 സൈബർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പല കേസുകളിലും അസാഞ്ച് പ്രതിയായെങ്കിലും ചെറുപ്പം കണക്കിലെടുത്ത് ഊരിപ്പോന്നിരുന്നു. 2006 വിക്കിലീക്സ് .org എന്ന സൈറ്റ് തുടങ്ങിയതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്ത ആ സൈറ്റ് തന്റെ വിസിൽ ബ്ലോവിംഗ് പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം കണക്കിലെടുത്ത് സ്വീഡനിലെ സെർവറിലേക്ക് അത് മാറ്റി. മാധ്യമ സ്വാതന്ത്ര്യം പരമാവധി നൽകുന്ന ലോകരാജ്യങ്ങളിലൊന്നാണ് സ്വീഡൻ. വിസിൽ ബ്ലോവർമാരിൽ നിന്നല്ല വിക്കിലീക്സിന് സെൻസിറ്റീവ് രേഖകൾ ആദ്യം ലഭിക്കുന്നത്. വിവരങ്ങൾ ആർക്കും അജ്ഞാതമായി പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ദി ഓനിയൻ റൂട്ടർ എന്ന സ്ഥാപനം വഴിയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വിക്കിലീക്സിന് ആദ്യം കിട്ടുന്നത്. 10 ലക്ഷത്തിലധികം രേഖകൾ വിക്കിലീക്സ് സമഗ്രമായി പഠിച്ച് അതിൽ നിന്ന് ഊറ്റിയെടുത്താണ് വിക്കിലീക്സ് ആദ്യത്തെ സ്കൂപ്പ് പുറത്തുവിടുന്നത്. അതാണ് സൊമാലിയൻ കഥ, അതാണ് ചീറ്റിപ്പോയത്. ക്ലൈമറ്റ് ഗേറ്റ് എന്ന വിവാദമാണ് ക്ലച്ചുപിടിച്ച ആദ്യത്തെ സ്കൂപ്പ്. 2009 അത് ആഗോള താപനം സംബന്ധിച്ച ചർച്ചകളുടെ വാമൂടി കെട്ടുന്നതിന് നടന്ന ഒരു ഗൂഢാലോചന പുറത്തുകൊണ്ടുവന്നതായിരുന്നു അത്. വിവരങ്ങൾ പൂഴ്ത്തിവയ്ക്കാൻ നടന്ന ശ്രമങ്ങൾ അതുവഴി പുറം ലോകമറിഞ്ഞു. തുടർന്ന് നടന്ന അന്വേഷണങ്ങളിലൂടെ ആഗോള താപനം സംബന്ധിച്ച പിയർ റിവ്യൂ പ്രക്രിയയിലെ പിഴവുകൾ കണ്ടെത്തി. ശാസ്ത്രജ്ഞർ മനഃപൂർവമായി ചെയ്ത തെറ്റുകളും പുറത്തുവന്നു. 2010 ജൂലിയൻ അസാഞ്ച് അമേരിക്കയെ ആദ്യം ഞെട്ടിച്ചത്. 500,000 വരുന്ന രേഖകൾ വിക്കിലീക്സ് പുറത്തുവിട്ടു. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും അമേരിക്കൻ ആക്രമണം സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അവയിൽ. അമേരിക്കയുടെ ക്രൂരമുഖം അതിൽ തെളിഞ്ഞു. അന്താരാഷ്ട്ര യുദ്ധ മര്യാദകൾ ലംഘിക്കുന്നവയായിരുന്നു പല അമേരിക്കൻ പട്ടാള നടപടികളും എന്ന് ലോകമറിഞ്ഞു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ വിരണ്ടു. അമേരിക്കൻ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് വിക്കിലീക്സ് രേഖകളെന്ന് ഒബാമ വിധിച്ചു. അപ്പോഴാണ് വിക്കിലീക്സ് ഒരു വീഡിയോ പുറത്തുവിട്ടത്. 2007 ചിത്രീകരിച്ചതായിരുന്നു അത്. ഒരു US പട്ടാള ഹെലികോപ്റ്ററിലെ ഗൺ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ച ആ വീഡിയോയിൽ തെളിഞ്ഞത് 10 ആളുകളെ കൊന്നതാണ്. അക്കൂട്ടത്തിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ 2 ലേഖകരുമുണ്ടായിരുന്നു. 2010 നവംബറിൽ വിക്കിലീക്സ് 2 ലക്ഷത്തോളം ക്ലാസിഫൈഡ് നയതന്ത്ര കേബിളുകൾ പുറത്തുവിട്ടു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും അയച്ചതായിരുന്നു ആ രഹസ്യ രേഖകൾ. കൂടുതലും 2007 മുതൽ 2010 വരെയുള്ളതായിരുന്നെങ്കിലും 1966 മുതൽക്കുള്ള രേഖകളും അതിൽ ഉൾപ്പെട്ടിരുന്നു. അമേരിക്കയുടെ കൊള്ളരതായ്മയുടെയും ക്രൂരതയുടെയും ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അമേരിക്ക രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ലോകമനസാക്ഷിയെ ഞെട്ടിച്ചു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒറ്റപ്പെടുത്താൻ അമേരിക്ക നടത്തിയ നീക്കങ്ങളും ആ രേഖകളിലുണ്ടായിരുന്നു. വിക്കിലീക്സിന്റെ ഈ വിവര ചോർത്തലിൽ വിരണ്ട അമേരിക്ക അസാഞ്ചിനെയും അദ്ദേഹത്തെ സഹായിച്ച അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ജേർണലിസ്റ്റുകളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ നീക്കങ്ങൾ ആരംഭിച്ചു. 2010 മെയ് മാസത്തിൽ ഔപചാരികമായി കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു. 2007 ഹെലികോപ്റ്റർ വീഡിയോ ചോർത്തി നൽകി എന്നതിന്റെ പേരിൽ അമേരിക്കൻ ആർമിയുടെ ചെറിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് അനലിസ്റ്റ് ചെൽസി മാനിങ്ങിനെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. 10 കുറ്റങ്ങളാണ് മാനിങ്ങിനെതിരെ ചുമത്തിയത്. 2013 35 വർഷത്തെ തടവ് ശിക്ഷ മാനിങ്ങിന് ലഭിച്ചു. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. 2010 ഡിസംബറിൽ വിക്കിലീക്സിന് 2 പ്രധാന തിരിച്ചടികളുണ്ടായി. ഒന്ന്, സൈറ്റിന്റെ വെബ് മേൽവിലാസം നൽകിയവർ അത് പിൻവലിച്ചു. കുറേ നാൾ അത് ഓഫ്ലൈനായി. പിന്നെ ചില മിറർ സൈറ്റുകൾ വഴി അത് വീണ്ടും ഓൺലൈനായി. 2 വിക്കിലീക്സ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സന്മനസ്സുള്ളവർ നൽകിയിരുന്ന ധനസഹായം നിലച്ചു. പേപ്പാൽ, വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയവ വിക്കിലീക്സിനുള്ള ഓൺലൈൻ പേയ്മെന്റുകൾ സസ്പെൻഡ് ചെയ്തതായിരുന്നു കാരണം. ഈ നീക്കത്തെ സാമ്പത്തിക ഉപരോധം എന്നാണ് അസാഞ്ച് അക്കാലത്ത് വിശേഷിപ്പിച്ചത്. ഇതെല്ലാം നടന്ന് അധികം വൈകാതെ അസാഞ്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലൈംഗിക കുറ്റത്തിന്റെ പേരിൽ സ്വീഡനിൽ എടുത്ത കേസിൽ ബ്രിട്ടീഷ് പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത്. 2011 ഏപ്രിലിൽ വിക്കിലീക്സ് അടുത്ത ബാച്ച് ഫയലുകൾ പുറത്തുവിട്ടു. ഗോണ്ടനാമോ ബേ ജയിലിൽ നിന്നുള്ള വിവരങ്ങളായിരുന്നു അത്. 2002 മുതൽ 2008 വരെ ഗോണ്ടനാമോയിൽ അമേരിക്ക തടവിലാക്കിയിരുന്നവരുടെ ചിത്രങ്ങളും ആരോഗ്യ രേഖകളും അവർ നേരിട്ടിരുന്ന ഭീഷണികളുമെല്ലാം അടങ്ങുന്ന വിശദ വിവരങ്ങളായിരുന്നു പുറത്തുവന്നത്. ഇതിനിടെ പണമില്ലാത്തതിനാൽ കുറെ നാൾ വിക്കിലീക്സ് പ്രവർത്തനം നിർത്തിവെച്ച് ധനസമാഹരണത്തിന് ശ്രമിക്കുകയാണെന്ന് അസാഞ്ച് അറിയിച്ചു. ഈ സമയത്താണ് അസാഞ്ച് വീണ്ടും വീട്ടുതടങ്കലിലായത്. അമേരിക്കയ്ക്ക് അസാഞ്ചിനെ കൈമാറുന്നത് സംബന്ധിച്ച കോടതി വാദം തുടരുന്നതിനിടെയായിരുന്നു വീട്ടുതടങ്കൽ. അസാഞ്ചിന്റെ അപ്പീൽ കോടതി തള്ളുകയും സ്വീഡനിലെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുകയും ചെയ്യുന്നതിനിടെയാണ് അസാഞ്ച് ഇക്വഡോറിൽ അഭയം തേടാനായി അപേക്ഷ നൽകുന്നത്. 2012 ജൂണിലായിരുന്നു അപേക്ഷ നൽകിയത്. അങ്ങനെയാണ് ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ അഭയാർത്ഥിയായി അദ്ദേഹം പെട്ടത്. അസാഞ്ച് ഇക്വഡോർ എംബസിയിൽ അടങ്ങിയിരുന്നില്ല. വിക്കിലീക്സ് വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. സിറിയൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അയച്ച വളരെ കോൺഫിഡൻഷ്യലായ ഇമെയിൽ ശേഖരങ്ങളും അമേരിക്കയുടെ തടവുകാരെ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച നയരേഖകളുമെല്ലാം അടങ്ങുന്ന വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് അസാഞ്ച് വീണ്ടും ആഞ്ഞടിച്ചത്. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ വിസിൽ ബ്ലോവറായിരുന്ന എഡ്വേർഡ് സ്നോഡൻ അറസ്റ്റ് ഭയന്ന് ഹോങ്കോങ്ങിലേക്ക് പലായനം ചെയ്തപ്പോൾ വിക്കിലീക്സ് ജീവനക്കാരാണ് അദ്ദേഹത്തെ മോസ്കോയിലേക്ക് കടത്താൻ സഹായിച്ചത്. മോസ്കോ എയർപോർട്ടിലെ ഇന്റർനാഷണൽ ട്രാൻസിറ്റ് സോണിൽ ഒരു മാസക്കാലം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആ ജീവനക്കാർ തന്നെ റഷ്യയിൽ അഭയം ലഭിക്കാനുള്ള രേഖകൾ സമർപ്പിച്ചു. ഇതിനിടയ്ക്ക് അസാഞ്ച് ഒരു സാഹസം കൂടി കാട്ടി, ഒരു പാർട്ടി ഉണ്ടാക്കി, വിക്കിലീക്സ് പാർട്ടി. ഓസ്ട്രേലിയൻ സെനറ്റിലേക്ക് താൻ ഉൾപ്പെടെ 7 പേരുടെ നോമിനേഷൻ കൊടുത്തു. സുതാര്യത, ഉത്തരവാദിത്വം, നീതി എന്നീ മുദ്രാവാക്യം അടിസ്ഥാനമാക്കിയ പാർട്ടി. 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ 1% വോട്ട് പാർട്ടി നേടിയെങ്കിലും ആരും ജയിച്ചില്ല. 2015 പാർട്ടിയുടെ അംഗീകാരം റദ്ദായി. 2016 മാർച്ചിൽ 30,000 ഇമെയിലുകളുടെ ഒരു ശേഖരം വിക്കിലീക്സ് പുറത്തുവിട്ടു. ഹിലാരി ക്ലിന്റൺ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കെയാണ് ഒരു സ്വകാര്യ സെർവറിൽ നിന്നുള്ള ഡേറ്റയായിരുന്നു അത്. 2016 ജൂലൈയിൽ, അതായത് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഹിലാരിയെ പ്രഖ്യാപിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ്, ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ 60,000 ഇമെയിൽ സന്ദേശങ്ങളാണ് വിക്കിലീക്സ് പുറത്തുവിട്ടത്. ഡെമോക്രാറ്റിക് നോമിനേഷന് ഹിലാരിയുമായി ബെർണി സാൻഡേഴ്സ് മത്സരിക്കുന്നതിന് മുമ്പ് ഈ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായത് കമ്മിറ്റിയുടെ ഇഷ്ടസ്ഥാനാർത്ഥി ഹിലാരി ആണെന്നാണ്. അതോടെ DNC ചെയർമാൻ ഡെബി വാസർമാന് രാജിവെക്കേണ്ടി വന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇതെല്ലാം ചോർത്തിയത് റഷ്യയാണെന്ന്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനു വേണ്ടിയായിരുന്നു ഈ റഷ്യൻ ചോർത്തൽ. ഹിലാരി ക്ലിന്റനോടുള്ള വിയോജിപ്പ് അസാഞ്ച് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യയോട് തനിക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ജൂലിയൻ അസാഞ്ചിനെ അമേരിക്കയ്ക്ക് കൈമാറിയാൽ അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാണെന്ന് ഭാര്യ സ്റ്റെല്ല മോറിസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം മോശമാണെന്നും അവർ ദ ഇൻഡിപെൻഡന്റ് പത്രത്തോട് പറഞ്ഞു. ലണ്ടനിൽ നിന്ന് അസാഞ്ചിനെ വാഷിംഗ്ടൺ DC കൈമാറുന്നതിനെതിരെ അന്ത്യം വരെ പൊരുതുമെന്നും സ്റ്റെല്ല പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായി നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഇപ്പോൾ അവശനാണ്. ഒരു പ്രതിരോധത്തിന് പോലും സാധ്യത കിട്ടാത്ത മട്ടിലുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇനി അല്പം പോലും പ്രയാസം അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു കഴിഞ്ഞു, സ്റ്റെല്ല മോറിസ് പറഞ്ഞു. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറമെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം എതിരിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ എത്രനാൾ? അദ്ദേഹത്തെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്താൽ അവരുടെ കസ്റ്റഡിയിൽ അദ്ദേഹം മരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്, അവർ പറഞ്ഞു.